ദൈവനാമം മഹത്വപ്പെടട്ടെ. അനോയിൻമെന്റ് ഓഫ് ദ പ്രൊക്ലെയിംഡ് കിങ്. 1 Samuel 9:16. ഫസ്റ്റ് ശമുവേൽ ചാപ്റ്റർ 9:16. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ വ്യക്തിയെ അഭിഷേകം ചെയ്യുവാനുള്ള ചുമതല ഒരു പ്രവാചകനെ ഏൽപ്പിക്കുന്നത്. തൈലപാത്രം പ്രവാചകന്മാർ കൊണ്ടു നടക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാണ്. ഈ പാത്രത്തിന്റെ വായ ഒതുങ്ങിയതാണ്, അതിനാൽ എണ്ണ തുള്ളി തുള്ളിയായി മാത്രമേ വീഴുകയുള്ളൂ. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുവാൻ മാത്രമല്ല, രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കും എന്ന് ആദ്യ രാജാവായി ദൈവം കണ്ട് ശൗലിനെ അഭിഷേകം ചെയ്യുവാൻ പ്രവാചകന് നിർദ്ദേശം നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശൗൽ തന്റെ പിതാവിന്റെ ആജ്ഞപ്രകാരം അവരുടെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. കുറെ ദിവസം അവർ സഞ്ചരിച്ചിട്ടും കഴുതയെ കാണാഞ്ഞപ്പോൾ ശൗൽ അപ്പനെ കുറിച്ച് ഭാരപ്പെടാൻ തുടങ്ങി. അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് തന്നെക്കുറിച്ച് ഭാരപ്പെടുമല്ലോ എന്നോർത്ത് മടങ്ങിപ്പോകുവാൻ അവൻ തീരുമാനിച്ചു. പിതാവിന്റെ ഭാരത്തെ പറ്റി ഓർക്കുവാൻ തയ്യാറായ മകനെ യഹോവ ഇഷ്ടപ്പെട്ടു. യഹോവ അവനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കാരണം അതാണ്, ആ തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാനുള്ള കാരണം അതാണ്. രണ്ടാമതായി, ശൗലിന്റെ കൂട്ടുകാരൻ കഴുതകളെ കാണാതെ വിഷമിച്ചു പോകുന്ന ശൗലിനോട് ഒരു കാര്യം പറയുന്നു. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, എല്ലാം വ്യക്തമായി പറയുന്ന ഒരാളാണ്, അവിടേക്ക് പോകുവാൻ ശൗലും തയ്യാറായി. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ഓർത്തത്, ദൈവമകന് കൊടുക്കുവാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന്. ആ വിവരം ഭൃത്യനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തന്റെ കൈവശമുള്ള കാൽശേക്കൽ വെള്ളി തരാമെന്ന്. അപ്പം ദൈവപുരുഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള നല്ല ഒരു ചിന്ത അവനിൽ ഉണ്ടായതാണ് യഹോവ അവനിൽ കണ്ട അടുത്ത നല്ല കാര്യം. ശൗൽ ചെല്ലുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ അവനെ കണ്ടെത്തിയ വിവരവും അവനെ അഭിഷേകം ചെയ്യണമെന്നും രാജാവായി അഭിഷേകം ചെയ്യണമെന്നുമുള്ള വിവരം ശമുവേൽ പ്രവാചകനെ യഹോവ അറിയിക്കുന്നു. 1 Samuel 10:1 യഹോവയുടെ നിർദ്ദേശപ്രകാരം തൈലപാത്രത്തിൽ തൈലമെടുത്ത് പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്യുന്നതായി കാണാം. തലയിലൊഴിച്ച തൈലം അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു, കൂടാതെ അവന്റെ ശരീരത്തിന് മാറ്റം വന്നു. ഇസ്രായേൽ ജനത്തെ ഭരിപ്പാനുള്ള കഴിവ് അവന് ലഭിച്ചു. 1 Yohanan 2:20 പറയുന്നത് പോലെ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചാൽ സകലവും അറിയുന്നവരായി തീരും എന്നാണ് അവിടെ കാണുന്നത്. ശൗലിനെ അഭിഷേകം ചെയ്ത പ്രവാചകൻ തുടർന്ന് അവനെ ചുംബിക്കുന്നതായി കാണും. ആദ്യ രാജാവിനെ വ്യക്തിപരമായി പിന്താങ്ങും എന്നതിന്റെ അടയാളമായിരുന്നു അത്. ഒരു ദൈവപുരുഷന്റെ സപ്പോർട്ട് ഒരു ഭരണാധികാരിക്ക് ഏറ്റവും സന്തോഷകരമാണ്. എന്നാൽ ഇന്ന് ഭരണാധികാരികൾ ദൈവിക ശക്തിയെയും ദൈവത്തെയും മറക്കുന്നവരാണ്. അതിന്റെ ഫലമാണ് ഇന്ന് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ആ ഒരു ചിന്ത മാത്രമാണ്. സങ്കീർത്തനൻ 2:12 പറയുന്നത്, നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്നത്ര. ശൗലിനെ ശമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തതിന് ശേഷം പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ വലിയ വാർത്ത പ്രവാചകൻ പറഞ്ഞത് ശൗൽ തന്റെ വീട്ടുകാരോടോ ദേശവാസികളോടോ പറഞ്ഞില്ല. പ്രവാചകൻ മിസ്പയിൽ എത്തിയപ്പോൾ രാജാവിനെ ആവശ്യപ്പെട്ട ജനത്തിന് വേണ്ടി പ്രവാചകൻ ചീട്ടിട്ടു. ഇട്ടപ്പോൾ കിട്ടിയത് ശൗലിന്റെ പേര്. പക്ഷേ ശൗലിനെ ആരും അവിടെ കണ്ടില്ല. യഹോവ തന്നെയാണ് അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞത്. സാമാനങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവനെ രാജാവ് കാണിച്ചു കൊടുക്കുന്നു. രാജാവാവയ്ക്ക് വാഴിക്കുവാൻ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കിടന്നുറങ്ങുന്നവനെ വിളിച്ചുണർത്തി അഭിഷേകം ചെയ്യിക്കുവാൻ രാജാവ് പ്രവാചകൻ ചീട്ടിട്ടപ്പോൾ ശൗലിന്റെ പേർ വന്നെങ്കിലും അവനെ അന്ന് കണ്ടില്ല, അവനെ ആരും കണ്ടില്ല. യഹോവ തന്നെയാണ് കണ്ടെത്തി കൊടുത്തത്. അധികാരമോഹമില്ലാത്ത അന്തർമുഖനായവനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ യഹോവ തിരഞ്ഞെടുത്തു. ശമുവേൽ പ്രവാചകൻ പറഞ്ഞത് യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമെന്നും തുടർന്നുള്ള ഓരോ സംഭവങ്ങളും അവന് ലഭ്യമാകേണ്ട പാഠങ്ങളാണെന്നും നാമും മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമതായി, ദൈവജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ട ചുമതല ദൈവം അവനെ ഏൽപ്പിച്ചത്. അത് ദൈവം ഏൽപ്പിച്ചതാണെന്ന് അവൻ വിശ്വസിക്കുകയും ഭംഗിയായി അനുസരണത്തോടെ അത് ചെയ്യുകയും വേണമെന്ന് അടയാളമായിട്ടാണ് അവനെ അഭിഷേകം ചെയ്തത്. ഒരു യോഗ്യതയും ഇല്ലാത്ത നമുക്ക് പുത്രത്വം തന്ന് നമ്മെ മാനിച്ചതും നാം പിതാവിനോട് വിശ്വസ്തരായിരിക്കാനാണ്. രണ്ടാമതായി, 1 ശമൂവേൽ 10:2 പറയുന്നത്, അഭിഷേകം കഴിഞ്ഞ് പുറപ്പെടുന്നവൻ കാണുന്ന കാര്യങ്ങളാണ്, ചെല്ലേണ്ട സ്ഥലങ്ങളാണ്. ഇത് മുന്നമേ പറയുന്നത് പ്രവചനാത്മാവ് ദൈവിക നിർദ്ദേശപ്രകാരം ലഭിക്കുന്നതാണെന്നും മാനുഷിക ഹിതപ്രകാരമല്ല പ്രവചിക്കേണ്ടതെന്നും മനസ്സിലാക്കുവാനാണ്. അവിടെ ഒന്നാമതായി പറയുന്ന നീ ബെന്യാമിന്റെ അതിരിങ്കലെ കല്ലറക്കൽ ചെല്ലുക എന്ന നിർദ്ദേശമാണ്. ഓരോ മനുഷ്യരും ഇതറിഞ്ഞിരിക്കേണ്ടത്. നിനക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന രാജകീയ അധികാരമായാലും ഉന്നത പദവികളായാലും എന്തു തന്നെ ആയാലും ഒന്നുമില്ലെന്നും എല്ലാറ്റിന്റെ അവസാനം റാഹേലിന്റെ കല്ലറ ഒരുക്കിയ ശ്മശാന ഭൂമി പോലെയുള്ള ഒന്നു മാത്രമാണ് നിന്റെ അവസാനമെന്നും അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നാൽ അതിനുശേഷം നിനക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി നീ ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് ഒരുങ്ങേണ്ടതെന്നുള്ള ഒരു പാഠവും അവിടെ പഠിക്കുന്നു. മൂന്നാമതായി, തുടർന്നവൻ താബോറിലെത്തുമ്പോൾ ഒരു കരുവേലകം കാണുമെന്നും അവിടെ 3 പേർ വരും, 3 ആട്ടിൻകുട്ടികളെയും 3 അപ്പം 1 തുരുത്തി വീഞ്ഞ് ഇവ ചുമന്നുകൊണ്ടായിരിക്കും അവർ വരുന്നതെന്നും അവർ നിന്നോട് കുശലം പറയും, അവർ 2 അപ്പം തരികയും ചെയ്യും, അപ്പോൾ നീ അത് വാങ്ങണം എന്നവനെ അറിയിക്കുന്നു. 1 ശമൂവേൽ 10:3-4 ഇത് കാണാം. അതുപോലെ സംഭവിക്കുമ്പോൾ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും യഹോവയുടെ ഹിതപ്രകാരമാണെന്ന് മനസ്സിലാകും. 4. 1 ശമൂവേൽ 10:5-6 നോക്കുക. തുടർന്ന് പൂജാഗിരിയിൽ നിന്നും വീണ, കുഴൽ, തപ്പ് ഇവയുമായി ഒരു പ്രവാചക ഗണം പുറപ്പെടും. അവർ പ്രവചിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട ശൗലും പ്രവചിക്കുകയും അത് കേട്ടവർ അത്ഭുതത്തോടെ ചോദിക്കും, ഇവനും പ്രവാചക ഗണത്തിലോ എന്ന്. അത് യഹൂദിയിൽ പിന്നീട് ഒരു പഴഞ്ചൊല്ലായി മാറുകയും ചെയ്തു. അപ്രകാരം പ്രവചനാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ പുതിയ ഹൃദയം നൽകുകയും അവൻ പുതിയ മനുഷ്യനായി തീരുകയും ചെയ്യും എന്ന് ശൗലിനെ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രവാചകൻ അത് സംഭവിക്കുകയും ചെയ്തു. 5. 1 ശമൂവേൽ 10:7 ദൈവം നിന്നോട് കൂടെയുണ്ട്, യുക്തമായത് ചെയ്യുക എന്ന് കാണാം. കാത്തിരിപ്പിനൊരു സമയം കൊടുത്തു, 7 ദിവസം. പ്രവാചകൻ എത്തും വരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞെടുത്ത് കാത്തിരിക്കാനാണ് നിർദ്ദേശം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കാണണം, കൂടാതെ പറഞ്ഞ സ്ഥലത്ത് 7 ദിവസം കാത്തിരിക്കണം. പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ നിനക്ക് ചെയ്യാം, അതിനുള്ള നിർദ്ദേശവും നിനക്ക് അവകാശവും നിനക്കുണ്ട്. ഇതുപോലെയാണ് കർത്താവ് നമുക്ക് സമയം തരുന്നത്. ഓരോ തെറ്റുകളും നാം ചെയ്യുമ്പോഴും അവൻ ക്ഷമിച്ചിട്ട് വീണ്ടും നമുക്ക് സമയം തരും. അങ്ങനെ നമ്മുടെ ആയുസ് ഈ ലോകത്തിൽ തരുന്നത് വരെ സമയം ഇങ്ങനെ നീട്ടി തന്നുകൊണ്ടേയിരിക്കും. തീരുമാനം നമ്മളാ എടുക്കേണ്ടത്. അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, അവന്റെ വാഗ്ദത്തെ സ്വീകരിക്കുവാൻ, അവനെ കണ്ടെത്തുവാൻ, സത്യമെന്ന് മനസ്സിലാക്കുവാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്കും കഴിയട്ടെ. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചവനായിട്ടും ശൗലിന് തെറ്റുപറ്റി. ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയവന് ലഭിച്ച പദവി നഷ്ടമായി. 1 Samuel 15:23-24 വാക്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് ദൈവം തന്നത് നാം സ്വീകരിക്കുന്നവരോ തള്ളിക്കളയുന്നവരോ? തരുന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നവരാകാതെ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ നിന്റെ ആത്മാവാൽ അഭിഷേകം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുവാനും ആ സത്യം കൈക്കൊള്ളുവാനും അതിനനുസരിച്ച് മുമ്പോട്ട് പോകുവാനും ഞങ്ങളെ സഹായിക്കണമേ. തിരഞ്ഞെടുപ്പിന് അങ്ങ് തരുന്ന ആ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ തരുന്ന സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഞങ്ങൾക്ക് അങ്ങ് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം ദൈവത്തിന്റെ വാക്കുകൾ സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായി നിത്യത അവകാശമാക്കുവാൻ യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ വീണ്ടും ഒരുക്കാനുള്ള കൃപ ശൗലിന്റെ ജീവിതത്തിൽ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം. ശൗൽ അത് നഷ്ടപ്പെടുത്തി. ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നതല്ല, നേടി അത് സൂക്ഷിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ എല്ലാവരും അങ്ങയോടൊപ്പം അങ്ങയെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരുമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അതിനായി കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് ഒരുക്കണമേ. ഇത് നഷ്ടപ്പെടുത്താതെ കേൾക്കുവാനും കേട്ടത് ഹൃദയത്തിൽ സ്വീകരിപ്പാനും ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലസ് യു.